ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നവംബർ 25 തുടക്കമാണ്. നീതിയുക്തവും സുതാര്യവുമായ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരാൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് സാധിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കാനഡയിൽ ഹിന്ദു ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണം ആശങ്കാജനകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വരും വർഷങ്ങളിൽ ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സംഭാവന 10% ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിനും മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള പ്രചാരണം സജീവം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിൽ സമാധാനം ഉറപ്പുവരുത്താൻ ബുദ്ധധർമ്മം ഫലപ്രദമായി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ചർച്ച ചെയ്യണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രഥമ ഏഷ്യൻ ബുദ്ധമത ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഏഷ്യയെ ശക്തിപ്പെടുത്തുന്നതിൽ ബുദ്ധമതത്തിന്റെ പങ്ക് എന്നതാണ് 2 ഉച്ചകോടിയുടെ പ്രമേയം. സാംസ്കാരിക മന്ത്രാലയം ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷന്റെ സഹകരണത്തോടെയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. തുല്യത ഉറപ്പാക്കുന്നതിനൊപ്പം കൊളോണിയൽ കാഴ്ചപ്പാടുകൾ ഇല്ലാതാക്കുക എന്നതാകണം ജുഡീഷ്യറിയെ മുന്നോട്ട് നയിക്കേണ്ട തത്വമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സുപ്രീംകോടതിയുടെ 3 പ്രസിദ്ധീകരണങ്ങൾ ന്യൂഡൽഹിയിൽ പുറത്തിറക്കുകയായിരുന്നു രാഷ്ട്രപതി.
With the usual aspects of the pre-independence jurisprudence, we should remove the legacy of our burden. As we celebrate the 75th year of the Supreme Court of India, I share the view of those who admire the contribution of the court as the conscience keeper of independent India. The Supreme Court of India has developed a jurisprudence which is rooted in the Indian ethos and realities.
നീതിയുക്തവും സുതാര്യവുമായ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരാൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് സാധിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. രൂപീകരണത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സുപ്രീംകോടതിയുടെ പ്രവർത്തനങ്ങളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നവംബർ 25 മുതൽ ഡിസംബർ 20 വരെ നടക്കും. നവംബർ 26 ഭരണഘടന അംഗീകരിച്ചതിന്റെ 75 വാർഷികം സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ ആഘോഷിക്കുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. 2024 മദ്രസാ വിദ്യാഭ്യാസ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ശരിവച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് JB പർഡിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും മതനിരപേക്ഷതയ്ക്ക് എതിരാണെന്നുമുള്ള മാർച്ച് 22 അലഹബാദ് ഹൈക്കോടതി വിധി സുപ്രീംകോടതി തള്ളി. ഉത്തർപ്രദേശിലെ മദ്രസകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനൊപ്പം വിദ്യാഭ്യാസ ഗുണനിലവാരം സർക്കാരിനെ നിയന്ത്രിക്കാനും വിധിയിലൂടെ സാധിക്കും. വരും വർഷങ്ങളിൽ ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സംഭാവന 2% നിന്ന് 10% ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ്. നാവിഗേഷൻ, സാറ്റലൈറ്റ് ഇമേജിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ ബഹിരാകാശ സാങ്കേതിക വിദ്യ സ്മാർട്ട് നഗരങ്ങളുടെ സൃഷ്ടിയെ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ ബഹിരാകാശ കോൺക്ലേവ് 3.0 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് അടുത്ത മാസം യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ PROBE 3 ദൌത്യം ഇന്ത്യ വിക്ഷേപിക്കുമെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. സമകാലിക സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതാണ് 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പാർലമെന്റിൽ വിശദമായ ചർച്ചകൾക്കൊടുവിലാണ് നിയമങ്ങൾ പാസാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് പാർലമെന്ററി സ്റ്റഡീസ് 83 രാജ്യങ്ങളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് വില നിയന്ത്രണത്തിനൊപ്പം കർഷകർക്ക് ശരിയായ വില ലഭ്യമാക്കാൻ സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭാരത് ബ്രാൻഡ് അരിയുടെയും ആട്ടയുടെയും രണ്ടാം ഘട്ടം പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. ഭാരത് ബ്രാൻഡ് ആട്ട കിലോയ്ക്ക് 30 രൂപയ്ക്കും ഭാരത് ബ്രാൻഡ് അരി കിലോയ്ക്ക് 34 രൂപയ്ക്കുമാണ് ലഭ്യമാകുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസും തമ്മിലാണ് പോരാട്ടം. വോട്ടെടുപ്പ് നാളെ രാവിലെയോടെ പൂർത്തിയാകും. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് 270 ഇലക്ടറൽ കോളേജ് വോട്ടുകൾ ആവശ്യമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ നാളെ പുലർച്ചെയോടെ പുറത്തുവരും. അടുത്ത വർഷം ജനുവരി 6 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. കാനഡയിൽ ഹിന്ദു ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണം ആശങ്കാജനകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങിനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ശ്രീ ജയശങ്കറിന്റെ പ്രസ്താവന. കാനഡ തീവ്രവാദ ശക്തികൾക്ക് രാഷ്ട്രീയ ഇടം നൽകിയതായും ശ്രീ ജയശങ്കർ പറഞ്ഞു.
Let me make three comments. One, Canada has developed a pattern of making allegations without providing specifics. Secondly, when we look at Canada, for us, the fact that they are putting diplomats under surveillance is something which is unacceptable. Third, the incidents which the gentleman there spoke about, I think they would tell you, in a way, the political space today which is being given to extremist forces there. So we believe in freedoms.
ഓസ്ട്രേലിയയിലെ കാൻബറയിൽ ഹിന്ദു ക്ഷേത്രം ആക്രമിക്കപ്പെട്ടത് ഇന്ത്യൻ സമൂഹത്തിനിടയിൽ ആശങ്ക ഉളവാക്കുന്നതായി ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. 15 ഇന്ത്യ ഓസ്ട്രേലിയ വിദേശകാര്യമന്ത്രിമാരുടെ സംഭാഷണത്തിൽ ശ്രീ ജയശങ്കർ പങ്കെടുത്തു. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയുടെ 2 പ്രചാരണം ഇന്ന് വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളിൽ നടന്നു. LDF സ്ഥാനാർത്ഥി സത്യൻ മൊക്കേരി നിലമ്പൂർ മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ബത്തേരിയിലും പ്രചാരണം നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വയനാട് മണ്ഡലത്തിൽ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. ചേലക്കരയിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ പ്രണബ് ജ്യോതിനാഥിന്റെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ഝാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം തുടരുന്നു. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ഇന്ന് റാഞ്ചിയിലും ലോഹർദഗയിലും പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് 2 INDIA തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. ഈ മാസം 13-20 2 ഝാർഖണ്ഡിൽ വോട്ടെടുപ്പ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഇന്ന് സതാരയിൽ റാലികളിൽ പങ്കെടുത്തു. ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും പ്രചാരണ രംഗത്തുണ്ട്. മുതിർന്ന നേതാവ് ശരത് പവാർ ബരാമതിയിൽ ജനങ്ങളുമായി സംവദിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാളെ പ്രചാരണത്തിനായി മുംബൈയിലെത്തും. എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 529 259 പൂർത്തിയായപ്പോൾ 653 പോയിന്റുകളോടെ തിരുവനന്തപുരം ജില്ല മുന്നേറ്റം തുടരുന്നു. 319 പോയിന്റുകളോടെ തൃശൂർ 2 316 പോയിന്റുകൾ നേടി കണ്ണൂർ 3 മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും സമഗ്രതയും വിശ്വസനീയതയും കുറഞ്ഞു വരുന്നതായും സോഷ്യൽ മീഡിയയ്ക്ക് കൃത്യമായ ഓഡിറ്റിംഗ് നടത്തണമെന്നും മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ. ജന്മഭൂമി ദിനപത്രത്തിന്റെ സുവർണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നടന്ന മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എസ് ഗുരുമൂർത്തി, ജന്മഭൂമി മുൻ എഡിറ്റർ KVS ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ടുലിപ്പ് എന്ന ബ്രാൻഡിൽ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഉൽപ്പന്നങ്ങൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ വിൽപ്പന നടത്തുമെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ശില്പസമാഗം മേള 2024 ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അറിയിച്ചു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സംഘടിപ്പിക്കുന്ന എണ്ണ ചോർച്ച ദുരന്തം തടയുന്നതിനുള്ള 26 ദേശീയ പദ്ധതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ പരമേശ് ശിവമണി അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നവംബർ 25 തുടക്കമാകും. നീതിയുക്തവും സുതാര്യവുമായ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരാൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് സാധിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കാനഡയിൽ ഹിന്ദു ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണം ആശങ്കാജനകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വരും വർഷങ്ങളിൽ ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സംഭാവന 10% ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിനും മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള പ്രചാരണം സജീവം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.